الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سهودرين الله سبحانه وتعالى سوكشج تقوى ورجيب كان كالوين برما ودي برسرم كان من أنهم ننغلي مورمي بكذين റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു മാജാ റഹിമഹുള്ളാ തന്റെ സുനനിൽ ഉദ്ധരിച്ച ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളാ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണ്, വലൗ കാന ശൈഉൻ സാബിഖൽ ഖദർ, അല്ലാഹുവിന്റെ വിധി ഖദർ അതിനെ മറികടക്കാൻ കഴിയുന്ന വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖത്തുൽ ഐൻ, കണ്ണേർ അതിനെ മറികടക്കുമായിരുന്നു. അത്രമാത്രം ഹഖീഖത്താണ്, യാഥാർത്ഥ്യമുള്ളതാണ് കണ്ണേർ എന്ന് പറയുന്നത്. വിധിയെ മറികടക്കാൻ വല്ലതിനും സാധിച്ചിരുന്നെങ്കിൽ കണ്ണേറിന് സാധിക്കുമായിരുന്നു, സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ വിധിയെ മറികടക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത്രമാത്രം സത്യമാണ് കണ്ണേർ എന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ ഇമാം അബു നുഐം റഹിമഹുള്ള ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് പറയുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. അൽ ഐനു തുദ്ഖിലുർ റജുല അൽ ഖബർ, കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിൽ പ്രവേശിപ്പിക്കും, അഥവാ കണ്ണേറിന്റെ ഫലമായി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. വതുദ്ഖിലുൽ ജമലൽ ഖിദർ, ഒട്ടകം ചത്തുപോയി അല്ലെങ്കിൽ അതിന് രോഗം ബാധിച്ച് അതിന്റെ ഉടമയെ അതിനെ അറുത്ത് ആ ഒട്ടകത്തെ അത് വേവിക്കുന്ന പാത്രത്തിലെത്തിക്കും കണ്ണേർ എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ കണ്ണേർ ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ രണ്ട് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കണ്ണേറിന്റെ അപകടം. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർ പലതരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കാറുണ്ട്. അക്കൂട്ടത്തിലുള്ള ഒരു പരീക്ഷണം, അക്കൂട്ടത്തിലുള്ള ഒരു ബുദ്ധിമുട്ട്, മനുഷ്യനെ ബാധിക്കുന്ന ഒരു പ്രയാസം, അതാണ് കണ്ണേർ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ വിധിയുടെ അല്ലെങ്കിൽ അവന്റെ അവൻ നിശ്ചയിച്ചിട്ടുള്ള അസ്ബാബുകളുടെ പുറത്തുള്ള ഒരു കാര്യമല്ല, അള്ളാഹു തആല നിശ്ചയിച്ച കാര്യമാണ്. ഒരു മനുഷ്യൻ ഇഷ്ടത്തോടുകൂടി കൗതുകത്തോടുകൂടി ഒരു വസ്തുവിലേക്ക് നോക്കിയാൽ, ഒരു വ്യക്തിയിലേക്ക് നോക്കിയാൽ, എന്നിട്ട് അള്ളാഹു തആല ഈ വസ്തുവിൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ വസ്തുവിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നു. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ തീരുമാനങ്ങൾ എതിർക്കാൻ, അത് നിർത്തിവെക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അപ്രകാരം അള്ളാഹുവിന്റെ വിധിയുടെ പരിധിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു സഹാബി സഹൽ ബിനു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം കുളിക്കുകയായിരുന്നു. അദ്ദേഹം കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആമിർ ബിനു റബീഅഹ് എന്ന സഹാബി ഇദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കി, എന്നിട്ട് പറഞ്ഞു, മാ റഅയ്തുക അൽയൗമി വലാ ജിൽദ മുഹബ്ബഅ, ഇന്ന് കണ്ടതുപോലെ ഇത്ര ഭംഗിയുള്ള ഒരു തൊലി, ഒരാളുടെ ശരീരത്തിലെ തൊലി ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇത്ര വെളുത്ത സുന്ദരമായ ഒരു തൊലി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു പെണ്ണിന് പോലും, ഒരു സ്ത്രീക്ക് പോലും ഇത്ര വെളുപ്പുള്ള തൊലി ഉണ്ടാവുകയില്ല എന്ന് ആമിർ ബിനു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബത്ത് പറയുന്നു, ഈ വാക്ക് പറഞ്ഞതോടുകൂടി അദ്ദേഹം ബോധം കെട്ടുവീണു, പിന്നീട് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. സഹാബത്ത് ഈ സഹാബിയെ സഹൽ ബിനു ഹനീഫ് റളിയല്ലാഹു അൻഹുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, മാ യർഫഉ റഅ്സുഹു വലാ യുഫീഖ്, അദ്ദേഹം തലവന്തിക്കുന്നില്ല, ബോധം തെളിയുന്നില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തത്തഹിമൂനഹു ഫീഹി മിൻ അഹദ്, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ, ആരുടെയെങ്കിലും കണ്ണേർ തട്ടിയതാവാൻ സാധ്യതയുണ്ടോ? അവർ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആമിർ ഇബ്നു റബീഅ നോക്കിയപ്പോഴാണ് അദ്ദേഹം വീണത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാമ യഖ്തുലു അഹദുകും അഖാ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരനെ കൊന്നുകളയുന്നത് എന്ന് ചോദിച്ചു. ഹല്ല ഇദാ റഅയ്തബ യുജിബുക ബറഖ്ത, എന്നിട്ട് ഈ ആമിർ ഇബ്നു റബീഅയോട് പറഞ്ഞു, നിന്റെ സഹോദരന്റെ ശരീരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു, അതിൽ എന്തെങ്കിലും അത്ഭുതം അല്ലെങ്കിൽ ഒരു ഭംഗി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഹല്ല ബറഖ്ത, നിനക്ക് ബാറകല്ലാഹു ഫീക്, അല്ലാഹു നിന്റെ ഈ നിനക്ക് തന്ന ഈ അനുഗ്രഹത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കണ്ണുർ തട്ടുകയില്ല എന്നർത്ഥം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. എന്നിട്ട് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനോട് വുദൂ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖവും കയ്യുമൊക്കെ കഴുകി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഉൾഭാഗം വെള്ളത്തിൽ നനച്ചു. എന്നിട്ട് ഈ വെള്ളമൊക്കെ വുദൂ ചെയ്ത വെള്ളവും ഈ വസ്ത്രം നനച്ച വെള്ളവും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ രോഗിയായ ഈ സഹാബിയുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു. ഫറാഹ സഹലുൻ മഅ അന്നാസ ലൈസ ബിഹി ബസ്, ആ വെള്ളം ഒഴിച്ചതോടുകൂടി യാതൊരു കുഴപ്പവുമില്ലാതെ രോഗം ശിഫയായി അദ്ദേഹം കൂടെ വന്ന ആളുകളുടെ കൂടെ തന്റെ സുഹൃത്തുക്കളുടെ കൂടെ മടങ്ങിപ്പോയി. ഇപ്പൊ സഹോദരങ്ങളെ, കണ്ണേർ എന്ന് പറയുന്നത് ഹഖീഖത്താണ്, അത് സംഭവിക്കുന്നതാണ്, സംഭവിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനിടയിൽ പോലും സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഇത്. വിശ്വസിക്കുക എന്നുള്ളത് ഗൈബിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹു റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ, ഉണ്ടെങ്കിൽ വിശ്വസിച്ച് തീരുകയുള്ളൂ. അത്രയധികം ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ വസ്തുത കണ്ണേറെന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതാണ്. ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു കുറച്ചിലായി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഉണ്ടാതിരുന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ വളരെ കടുത്തതായിരിക്കും. ആൾ മരിക്കാൻ സാധ്യതയുണ്ട്, അതുവരെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? ഏറ്റവും ഒന്നാമത്തെ മാർഗം, ഏറ്റവും ഫലവത്തായ മാർഗം, അള്ളാഹുവിന്റെ വിക്ര വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ വിക്രകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാർ സുബാഹി വൽ മസാ, അതുപോലെ നമസ്കാര ശേഷമുള്ള വിക്രകൾ, ഉറങ്ങാൻ സമയത്തുള്ള വിക്ര, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും പഠിപ്പിച്ചിട്ടുള്ള അദ്കാർ, അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കോട്ട പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന മസല ദാലിക, ദിക്റിന്റെ ഉപമ എന്ന് പറയുന്നത് കമസൽ റജുലിൻ ഖറജൽ അദൂ ഫി അസരി, ഒരു മനുഷ്യൻ അവനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ അവന്റെ പിന്നാലെ കൂടി, സിറാഅൻ, അവർ വേഗത്തിൽ അവനെ പിന്തുടരുകയാണ്. ഹത്ത ഇദാ അത അല ഹിസ്നൻ ഹസീൻ, അങ്ങനെ ഈ ശത്രുക്കൾ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്ന ആ വഴിയിൽ, ഓട്ടത്തിനിടക്ക് ഒരു വലിയ സുരക്ഷിതമായ കോട്ടയിൽ അവൻ എത്തിപ്പെട്ടു. ഫഅഹ്റജ നഫ്സഹു മിൻഹും, അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈ കോട്ടയിൽ അവൻ അഭയം തേടി. ഇതുപോലെയാണ് ഒരു മുഅ്മിനും ദിക്റും തമ്മിലുള്ള ഉപമ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സദാ ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എല്ലാ വിധത്തിലുള്ള ഷെറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. അതിൽ കണ്ണേറും പെട്ടു, പിശാചിന്റെ ഉപദ്രവങ്ങൾ പെട്ടു, സിഹർ പെട്ടു, ഇങ്ങനെയുള്ള എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹുവിനെ ഓർക്കുക, ദിക്ര ചെയ്യുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, എത്ര മഹത്വമുള്ളവരാണവർ, എത്ര പരിശുദ്ധമായ ഒരു സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത്, എത്രമാത്രം ഉയർന്ന സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ളത്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാർ എന്നാണ് അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുള്ളത്. ഈ രണ്ട് കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, ഉഈദുകുമ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട്, അള്ളാഹുവിന്റെ കലാം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു. മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ, പിശാചിൽ നിന്നും അതുപോലെ ഉപദ്രവിക്കുന്ന വിഷം ഉള്ള ജീവികളിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. ഒമിൻ കുല്ലി ഐനിൻ ലാമ്മ, അതുപോലെ കണ്ണേറിൽ നിന്ന്, എല്ലാ വസ്തുക്കളുടെയും എല്ലാവരുടെയും കണ്ണേറിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, കാന ഇബ്രാഹിമു അലൈഹി സ്വലാത്തു വസ്സലാം യുഅവ്വിദു ബിഹിമ ഇസ്മായീല വഇസ്ഹാഖ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ മുവഹ്ഹിദീൻ, തൗഹീദുള്ള എല്ലാവരുടെയും ഇമാമാണ്, അബുൽ അംബിയ, അംബിയാക്കളുടെ ഉപ്പ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാഖിനും അലൈഹിമ സ്വലാത്തു വസ്സലാം അവർ കുട്ടികളായിരിക്കുമ്പോൾ ഇതുപോലെ തഅവീദ് നടത്താറുണ്ട്, അവരെ വിളിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ, സ്വകാര്യമായ അനുഗ്രഹങ്ങൾ, ഇത് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നാട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു പുതിയ വാഹനം വാങ്ങി, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു പുതിയ വസ്ത്രം വാങ്ങി, ഇതൊക്കെ എന്തെങ്കിലും നിലക്ക് നാലാളുകളെ അറിയിച്ച് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതൊരു നല്ല സ്വഭാവമല്ല. രണ്ട് അപകടങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ഒരുപക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഞാമത്ത് അത് ലഭിക്കാത്ത മിസ്കീന്മാരത് കണ്ട് വിഷമിക്കും. അതല്ലെങ്കിൽ അസൂയയുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഇത് കണ്ട് അവരുടെ കണ്ണേറ് ഫലിച്ച് ചിലപ്പോൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഈ വാഹനത്തിനോ മറ്റോ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരു സംഭവം നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്. യാഖൂബ് അലൈഹി സലാം അദ്ദേഹം തന്റെ മക്കളെ മിസറിലേക്ക് പറഞ്ഞയക്കുകയാണ്. തന്റെ മക്കളെ ഭക്ഷണത്തിന് വേണ്ടി മിസറിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് പറയുന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ എല്ലാവരും കൂടി ഒരേ വഴിയിലൂടെ മിസറിലേക്ക് പ്രവേശിക്കരുത്. വദ്ഖുലൂ മിൻ അബ്വാബി മുതഫർഖ, ഓരോരുത്തർ ഓരോ വഴിക്ക് അങ്ങോട്ട് പ്രവേശിക്കുക. യാത്ര കഴിഞ്ഞ് ആ രാജ്യത്തേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ പല വഴിക്കായിട്ട് അങ്ങോട്ട് പ്രവേശിക്കുക. വമാ ഉഗ്നി അൻകും മിൻ അല്ലാഹി മിൻ ഷൈ, നിങ്ങളെ അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു വിധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തടയുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇനി ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാകുന്നു വിധിക്കാനുള്ള അധികാരം. അലൈഹി തവക്കൽതു വ അലൈഹി ഫല്യതവക്കലുൽ മുതവക്കിലൂൻ, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു, തവക്കുലാക്കുന്നവർ ഭരമേൽപ്പിക്കുന്നവരെല്ലാം അള്ളാഹുവിലാകുന്നു ഭരമേൽപ്പിക്കേണ്ടത്. ഈ സംഭവം ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറീങ്ങൾ പറയുന്നത് കാണാം. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? നിങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കിടക്കരുത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? പല മുഫസ്സിറീങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ മക്കൾ, അവർ 11 മക്കളുണ്ട്, 11 പേരും നല്ല ഭംഗിയുള്ള ആരോഗ്യമുള്ള ആളുകളായിരുന്നു. ഇത്രയും മക്കൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രവേശിക്കുന്നത് കണ്ടാൽ ഇതാരുടേതാണ് ഇതുപോലെ ആരോഗ്യവാന്മാരായ സുന്ദരന്മാരായ 11 മക്കളെന്ന് ആരെങ്കിലും വിചാരിക്കുകയും കണ്ണറ് തട്ടുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം അവരോട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. അപ്പൊ സഹോദരന്മാരെ, അമ്പിയാക്കൾ ഇത് പേടിച്ചിട്ടുണ്ട്. കണ്ണേർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം പേടിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവർക്ക് തവക്കുലില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരെങ്കിലും അവർ പേടിച്ചു എന്നല്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു സബബാണ്. ഭൗതികമായി ഉള്ള ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, അതുപോലെ അക്രമികളായ ആളുകൾ, വിഷജീവികൾ, ഇവയൊക്കെ പേടിക്കുന്നത് പോലെ അള്ളാഹു തആല നമുക്ക് അറിയിച്ചു തന്ന ഒരു കാര്യത്തെ നമ്മൾ പേടിക്കുന്നുവെന്ന് മാത്രം. അതുകൊണ്ടായിരിക്കാം യാക്കൂബ് അലൈഹിസ്സലാം യാത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, അള്ളാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. അലൈഹി തവക്കൽത്ത്, അള്ളാഹുവിൽ തവക്കുലാക്കി എന്നതിന് എതിരല്ല ഇങ്ങനെയുള്ള ഒരു സബബ് സ്വീകരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടികൾ കരയുന്നത് കണ്ടാൽ പറയുമായിരുന്നു, മാ ലിസബിയ്യുക്കും യബ്കി, എന്താണ് നിങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹല്ലസ്തർഖൈതും മിനൽ ഐൻ, ഹല്ലസ്തർഖൈതും ലഹു മിനൽ ഐൻ, കണ്ണേറിനു വേണ്ടി, കണ്ണേർ മാറാൻ വേണ്ടി ഈ കുട്ടിക്ക് നിങ്ങൾ റുക്യ ചെയ്തു കൊടുത്തിട്ടില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. മന്ത്രിച്ച് ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് ആ കുട്ടിയുടെ ശരീരത്തിൽ ഊതിക്കൊടുത്തുകൂടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശറഈയായ സബബുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന്, കണ്ണേർ എന്ന് പറയുന്ന വിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ ശറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وأصحابه أجمعين. സഹോദരങ്ങളെ, കണ്ണീരിനെ കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് റുഖ്യ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹദീസിലും ഖുർആനിലും വന്നിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൈ ചേർത്ത് പിടിച്ച് ആ പ്രാർത്ഥന ചൊല്ലുക, കയ്യിലേക്ക് ചെറിയ രീതിയിൽ തുപ്പലുണ്ടാകുന്ന തരത്തിൽ ഊതിയിട്ട് ആരെയാണോ റുഖ്യ ചെയ്യുന്നത് ആ വ്യക്തിക്ക് തടവിക്കൊടുക്കുക. നമ്മുടെ സ്വന്തം ശരീരത്തിലാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ തടവുക, ഇതാണ് റുഖ്യ എന്ന് പറയുന്നത്. ഈ കാര്യം ഇത് ചെയ്യേണ്ടത് ആരാണ്? ആർക്കാണോ റുഖ്യ ചെയ്തു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള അവരുടെ ബന്ധുക്കൾ, സ്വന്തക്കാരാണ് റുഖ്യ ചെയ്തു കൊടുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അതാണ് ഏറ്റവും നല്ലത്. അസ്മ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, അവർ ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. ജാഫർ ഇബ്നു അബി ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, അബു ത്വാലിബിന്റെ മകൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ ചെന്നപ്പോ അവരുടെ കുട്ടികളൊക്കെ വളരെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടു. ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്, അദ്ദേഹം ഷഹീദായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാലി അറ അജ്സാമ ബനി അഖി ദാരിമ, എന്താണ് എന്റെ സഹോദരന്റെ മക്കളൊക്കെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം ജാഫർ ഇബ്നു അബി ത്വാലിബിനെ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു, ഹൽ തുസീബുഹുൽ ഹാജ, ദാരിദ്ര്യം കൊണ്ടാണോ ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖാലത്ത് അസ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ, അങ്ങനെ ദാരിദ്ര്യമൊന്നുമില്ല, പട്ടിണിയായിട്ടില്ല. വലാക്കിന്നൽ ഐന തുസ്രു ഇലൈഹിം, പക്ഷേ ഇവർക്ക് പെട്ടെന്ന് കണ്ണീർ തട്ടുന്ന കുഴപ്പമുണ്ട്, എപ്പോഴും കണ്ണീർ തട്ടുന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർഖീഹിം, നീ അവർക്ക് റുഖ്യ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു. ഖാലത്ത് അസ്മ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅറൗതു അലൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, അങ്ങ് റുഖ്യ ചെയ്തു കൊടുക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതു ആ കൂടുതൽ ഫലമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഫഖാല റഖീഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തന്നെ അവർക്ക് റുഖ്യ ചെയ്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖ്യ മറ്റാരെക്കാളും ഫലിക്കുന്നതായിരിക്കും, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, റുഖ്യ ചെയ്യേണ്ടത് മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുക, സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുക, മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളാണ് റുഖ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതാണ് ഏറ്റവും ഫലം ലഭിക്കുന്ന പ്രാർത്ഥനകൾ, അതാണ് ഏറ്റവും അധികം ശിഫ ലഭിക്കാനുള്ള മാർഗങ്ങൾ. അള്ളാഹുവിന്റെ കലാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ, അത്തരം പ്രാർത്ഥനകൾ പഠിക്കുക, അത് മനഃപ്പാഠമാക്കുക, എന്നിട്ട് പതിവായി നമ്മുടെ സ്വന്തത്തിനു വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെട്ടെന്നുള്ള രോഗങ്ങൾ, കാരണമറിയാത്ത മാനസിക വിഷമങ്ങൾ, ആത്മഹത്യകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് മനുഷ്യനെ ബാധിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികൾ, ഇതെല്ലാം കണ്ണീർ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ദുആകൾ നമ്മൾ മനഃപ്പാഠമാക്കി പഠിച്ച് അത് പതിവായി റുഖ്യ ചെയ്തുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം ചെയ്തു കൊടുത്ത ഒരു റുഖ്യയുണ്ട്, റുഖ്യത്തു ജിബ്രീൽ എന്ന പേരിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ അറിയപ്പെട്ട റുഖ്യ. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ റുഖ്യ ചെയ്യുന്നു, രോഗം മാറാൻ മന്ത്രിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീഖ്, നിന്നെ ഉപദ്രവിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഉപദ്രവത്തിൽ നിന്ന്. മിൻ ഷർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, എല്ലാ ആത്മാക്കളുടെയും അസൂയക്കാരുടെ കണ്ണിൽ നിന്നും അസൂയക്കാരുടെ കണ്ണുകളുടെയും ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിനക്ക് റുഖ്യ ചെയ്യുന്നു. അള്ളാഹു യഷ്ഫീഖ്, അതിൽ നിന്നെല്ലാം അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ട് അവന്റെ നാമം കൊണ്ട് ഞാനിതാ മന്ത്രിക്കുന്നു. ഈ ദുആ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ചെയ്തു കൊടുക്കാറുള്ള റുഖ്യയുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, മുദ്ഹിബൽ ബാസ്, രോഗങ്ങൾ മാറ്റുന്നവനെ, ഇഷ്ഫി അൻത ഷാഫി, നീ ഈ വ്യക്തിക്ക് ശിഫ നൽകണം. അൻത ഷാഫി, നീയാണ് ശിഫ നൽകുന്നവൻ, രോഗശമനം നൽകുന്നവൻ. ലാ ഷാഫിയ ഇല്ല അൻത, നീയല്ലാതെ ശമനം നൽകാൻ ഒരാളുമില്ല. ശിഫ അൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗവും ബാക്കിയില്ലാത്ത വിധത്തിൽ പരിപൂർണമായ ശിഫ നൽകണം എന്നുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റുഖ്യയാണ്. ഇത് പഠിക്കണം, ഇത് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കണം സഹോദരങ്ങളെ. അതുപോലെ കണ്ണേർ ഫലിക്കാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ്, നമുക്കിഷ്ടമുള്ള വല്ലതും കണ്ടാൽ, നമ്മുടെ സ്വന്തം കുടുംബത്തിലോ ശരീരത്തിലോ നമ്മുടെ സഹോദരങ്ങളിലോ എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പലതും കണ്ടാൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വസ്തു അള്ളാഹു സുബ്ഹാനഹു വതാല നിലനിർത്തട്ടെ, ഈ അനുഗ്രഹം അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ ഫീ നഫ്സിഹി ഔ മാലിഹി ഔ വലദിഹി മാ യുജിബു, ആരെങ്കിലും സ്വന്തം ശരീരത്തിൽ അല്ലെങ്കിൽ തന്റെ സമ്പത്തിൽ തന്റെ മക്കളിൽ എന്തെങ്കിലും നല്ലത് കണ്ടാൽ, ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ, മറ്റുള്ളവരിൽ കണ്ടാലും ഇത് ബാധകമാണ്, സ്വന്തത്തിൽ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല, അങ്ങനെ വല്ലതും കണ്ടാൽ ഫല്യദ്ഉ ബിൽ ബറക, ബറക്കത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ബാരിക് ലഹു, അല്ലാഹു ഇവനെ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക, ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കാരണം കണ്ണീർ സത്യമാണ്, കണ്ണീർ ഫലിക്കുമെന്നതിൽ സംശയമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹുവിന്റെ സംഭവം നമ്മൾ പറഞ്ഞു, കണ്ണീർ ഫലിച്ചു എന്ന് നമുക്ക് സംശയം തോന്നിയാൽ ആരെക്കൊണ്ടാണ് ഇത് ഫലിച്ചിരിക്കുന്നത് എന്നാണോ നമുക്ക് തോന്നുന്നത്, അവർ വുളു ചെയ്ത വെള്ളം അത് കണ്ണീർ തട്ടിയ ആൾക്ക്, രോഗിയായ ആൾക്ക് ഒഴിച്ചു കൊടുക്കുക, ശരീരത്തിൽ ഒഴിച്ചു കൊടുക്കുക, ആ വെള്ളം കൊണ്ട് കുളിക്കുക. ഇത് ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും നമ്മോട് ആവശ്യപ്പെട്ടാൽ, നിന്നെ കൊണ്ട് കണ്ണീർ തട്ടിയെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ, അതിൽ നമുക്ക് വിഷമം തോന്നാൻ പാടില്ല, അവിടെ നമുക്ക് ഒരു കിബർ തോന്നാൻ പാടില്ല, എങ്ങനെയാണ് അവൻ എന്നെ സംശയിക്കുക എന്ന് ചിന്തിക്കരുത്. ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ അസൂയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കണ്ണീർ തട്ടാൻ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊരാൾ പറയുകയാണെങ്കിൽ, സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അവനോട് സഹകരിക്കുക, വുളു ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബിസല്ലാഹു അലൈഹി സ്വലമയുടെ കാലത്ത് ആരുടെ കണ്ണേറാണോ തട്ടിയത് അവനോട് കൽപ്പിക്കുമായിരുന്നു. ഫയതവല്ല, അവൻ വുളു ചെയ്യും, അവനോട് വുളു ചെയ്യാൻ പറയും, അവൻ വുളു ചെയ്തു കൊടുക്കും. സുമയഖ്തസിലു മിൻഹുൽ മഈൻ, എന്നിട്ട് കണ്ണീർ തട്ടിയ രോഗി അവൻ ആ വെള്ളം കൊണ്ട് കുളിക്കും. ഇത് പതിവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സംഭവിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ സ്വഹാബിമാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എന്നെ അവൻ സംശയിച്ചല്ലോ എന്നൊരു വിഷമം തോന്നിയിട്ടില്ല, പിന്നെ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്, വൈദസ്തുസിൽതും ഫഖ്തസിലു, നിങ്ങളോട് ഇങ്ങനെ കണ്ണീറിന്റെ പേരിൽ സംശയം തോന്നിയിട്ട് കുളിച്ച് ആ വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനർത്ഥം കണ്ണീർ ഫലിക്കും, അതിന് ശരഇയായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ, സിഹ്റിൽ നിന്ന് രക്ഷപ്പെടാൻ, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ആളുകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ കർമ്മങ്ങളും നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി വിലക്കിയിട്ടുള്ളതാണ് കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും വസ്തുക്കൾ ശരീരത്തിൽ കെട്ടുക എന്നുള്ളത്. മൻ തഅല്ലഖ ശൈഅൻ, ആരാണോ വല്ല ഏലസും വല്ല ചരടും ശരീരത്തിൽ കെട്ടുന്നത്, ഉഖില ഇലൈഹി, അള്ളാഹു അവന്റെ സംരക്ഷണം ഉപേക്ഷിച്ച് ആ ചരടിനെ ഏൽപ്പിച്ചു കൊടുക്കും, പിന്നെ ആ ചരട് നോക്കിക്കൊള്ളട്ടെ അവന്റെ കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും തകിട് കെട്ടുക, ഏലസ് കെട്ടുക എന്നുള്ളത് അത് ഇസ്ലാമിലുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഒരു മുഅ്മിൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ണീർ ഫലിക്കും സിഹർ ഫലിക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ തീരുമാനത്തിന് പുറത്ത് എന്തെങ്കിലും ചെയ്യാൻ ഈ കണ്ണീറിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ സാഹറിന് സാധിക്കുമെന്നല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം രോഗങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതുപോലെ കണ്ണീറും അള്ളാഹുവിന്റെ തീരുമാനമാണ്. രോഗം മാറാൻ അള്ളാഹു മരുന്നുകൾ സൃഷ്ടിച്ചു എന്നതുപോലെ കണ്ണീർ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അവൻ പറഞ്ഞു തന്ന മാർഗങ്ങളല്ലാതെ അവന്റെ കലാമും റസൂലിന്റെ ഹദീസുകളും ദീൻ അംഗീകരിക്കുന്ന റുഖയയും ഇതല്ലാത്ത ഒരു മാർഗവും സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വിധിയിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. ഇതെല്ലാം ഫലിക്കുന്നത് അള്ളാഹുവിന്റെ വിധി കൊണ്ട് മാത്രമാണ്. ലോകത്തുള്ള സകല മനുഷ്യന്മാരും, മനുഷ്യനും ജിന്നും എല്ലാ സൃഷ്ടികളും ഒരുമിച്ചു കൂടി നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ തീരുമാനിച്ചാൽ ലമ്യം ഫൗക ഇല്ല ബിഷയ്ൻ ഖദ് കതബഹു അല്ലാഹു ലക, അല്ലാഹുവിന്റെ തീരുമാനമല്ലാതെ അവൻ നിനക്ക് വിധിച്ച ഉപകാരമല്ലാതെ ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. വലവ അന്നഹു ഇസ്തമഉ അലാ അൻ യദുറൂക ബിഷയ്, നിനക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ ലോകത്തുള്ള സകല സാഹചര്യങ്ങളും സകല ജിന്നുകളും മനുഷ്യന്മാരും കൂടി ചേർന്ന് തീരുമാനിച്ചാലും ലം യദുറൂക ഇല്ല ബിഷയ്ൻ ഖദ് കതബഹു അല്ലാഹു അലൈക, അള്ളാഹു നിന്നെ ബാധിക്കണമെന്ന് തീരുമാനിച്ച ഒരു മുസീബത്തല്ലാതെ ബാധിക്കാനും പോകുന്നില്ല. റൂഫിഅത്തിൽ അഖ്ലാം, വിധി എഴുതുന്ന പേനകൾ അള്ളാഹുവിന്റെ വിധി വില അള്ളാഹുവിന്റെ ഖദർ വിധി രേഖപ്പെടുത്തുന്ന പേനകൾ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ എഴുതാനുള്ള പേന അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും ആ പേനയെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റൂഫിഅത്ത്, ആ പേനകൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. വജഫത്തു സുഹഫ്, നമ്മുടെ വിധികൾ എഴുതിയിട്ടുള്ള ഏടുകൾ ഉണങ്ങിക്കഴിഞ്ഞു, അതിനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. അതുകൊണ്ട് ഈ അടിയുറച്ച വിശ്വാസത്തോടുകൂടി വേണം ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധത്തിലുള്ള ഷെറുകളിൽ നിന്നും നമ്മെവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, കണ്ണീറിൽ നിന്നും, കടബാധ്യതയിൽ നിന്നും, ദുനിയാവിലും ആഖിറത്തിലും ബാധിക്കുന്ന എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും സഹോദരങ്ങളെയും എല്ലാ മുസ്ലിമീങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. أقول ما سمعتم وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.